കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നതാണ്. അതിനായി ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതകാലം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ തിരുവചനമായി നിൽക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുമാറാകണമേ. അടിയനോട് സംസാരിക്കണമേ. വ്യക്തികളോട് നീ സംസാരിക്കണമേ. ചില തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാക്കി ഇന്ന് മാറ്റുമാറാകണമേ. ഞങ്ങൾക്ക് വലിയൊരു വ്യത്യാസം ആവശ്യമാണ് കർത്താവേ. സുവിശേഷത്തെക്കുറിച്ചുള്ള തിമോത്തിയോസിന് കൊടുത്ത ആ കഠിനാധ്വാനം കർത്താവേ, സ്വന്തം കാര്യം നോക്കുന്നവരായിട്ടല്ല, കർത്താവിൻ്റെ കാര്യം ഞങ്ങൾ നോക്കുവാൻ നീ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നത്. നിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി തുടർന്നിരിക്കുന്ന വചനവും ഞങ്ങളെ സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം, അതിൻ്റെ 10 വാക്യം. The book of Isaiah chapter 53 verse 10. ഹമേൻ, സ്തോത്രം. ഈ വേദഭാഗം സാധാരണ കർത്തൃമേശയ്ക്ക് സമയം പോലെ, ഏറ്റവും കുറച്ച് സമയം കർത്തൃമേശയ്ക്കാണ്, കാരണം ഓടിച്ചിട്ട് പിള്ളിപ്പോഴും നടത്തി പോകാറുണ്ട്. വളരെ സമയമെടുത്ത് ചെയ്യേണ്ട, ആലോചിച്ച് പഠിച്ച് ദൈവസന്നിധിയിൽ ഭയത്തോടെ ഇരുന്ന് ചെയ്യേണ്ട ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. നിർഭാഗ്യവശാൽ നമ്മളുടെ ഷെഡ്യൂൾ, ഇവിടെ പറയുന്ന ഷെഡ്യൂൾ, അതൊന്നും നമുക്ക് അനുവദിക്കാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും ധൃതിയിലാണ് പോവുക. എന്നാൽ വേർപാടുകാരുടെ ഇടയിലാണെങ്കിൽ രണ്ട് ശുശ്രൂഷയാണ് ഞായറാഴ്ച. ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, വേർപാട് സഭയിൽ നിന്ന് വന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചത് വേർപാടുകാരുടെ സഭയിലാണ്. ഞാൻ ആദ്യമായി പ്രസംഗിച്ച് സമ്മാനം വാങ്ങിക്കുന്നത് പാസ്റ്റർ എമ്മി ചെറിയാച്ചൻ്റെ കയ്യിൽ നിന്നാണ്. മൈലപ്പുറയിൽ പോയി വേർപാടുകാരുടെ ഇടയിൽ പോയി ഞാൻ അവരുടെ YMEF-ന് കയറി പ്രസംഗിച്ചാണ് ഞാൻ സമ്മാനം ആദ്യമായിട്ട് വാങ്ങിച്ചത്. രണ്ടാമത് സമ്മാനം വാങ്ങിച്ചത് JC ദേവിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് അവരുടെ ആരാധന രീതി നിൽക്കാം, ഒന്നാം ആരാധനയും രണ്ടാം ആരാധനയും. ഒന്നാമത്തെ ആരാധന കഴിഞ്ഞ് പോകാനുള്ളവരൊക്കെ പോകും, മൂക്കപ്പൊടിയും കാലിപ്പോലെയൊക്കെ തിന്നാനുള്ളവർ അത് കഴിഞ്ഞിരുന്നിട്ട് അങ്ങ് പോകോളും. രണ്ടാമത്തെ ആരാധന എന്ന് പറയുന്നത് കർത്തൃമേശയ്ക്കുള്ള സമയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സമയം അതിനുവേണ്ടി അവർ കൊടുക്കും, അതിനുവേണ്ടി വാക്യങ്ങൾ ഒത്തിരി വായിക്കും. നാം ആരും എടുത്തു പോകാത്തത് എബ്രായ ലേഖനം 12 വളരെ വിസ്തരിച്ച് അവർ വായിക്കും. എല്ലാ സഭയും എനിക്കറിയാൻ പാടില്ല, ഞാൻ പോയ കാര്യമാണ് പറഞ്ഞത്. ഞാൻ മൂപ്പൻ വായിക്കും. സ്ഥൂലമായതും ദീർഘത്തുന്നതുമായ പർവ്വത്തിനടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട്, എന്നാൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്, ആ രക്തം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ അടുക്കലെ അത്രേ. പണ്ട് അതേ തൊട്ടവരെ എറിഞ്ഞു കൊല്ലണമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത്ര വിശുദ്ധിയോടെ വേണം വരുവാൻ. എനിക്ക് വളരെ രസമായിട്ട് തോന്നി, രസമല്ല ചിന്തനീയമായിട്ട് തോന്നി. സത്യമാണത്, വളരെ സത്യമാണ്. യെശയ്യാ പ്രവാചകൻ പുസ്തകം 53 യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 മുമ്പ് പ്രവാചകൻ യേശുവിന്റെ ക്രൂശീകരണം കണ്ട് യേശുക്രിസ്തു എന്തായി തീരണമെന്ന് ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു, അത് ലക്ഷ്യപ്രാപ്തിയാക്കാൻ എന്ത് ചെയ്യണമെന്ന് വായിക്കുന്ന കഷ്ടത, കർത്താവിൻ്റെ കഷ്ടതയെ വിവരിക്കുന്നതാണ് 52 ഇടയ്ക്ക് മുതലും 53 അധ്യായവും. ഇതിൽ എനിക്ക് ഏറ്റവും ചിന്തനീയമായ ഭാഗം, അവന് കഷ്ടം വരുത്തി. ഇവിടെ ഞാൻ കണ്ട ഈ കമ്പ്യൂട്ടറിൽ കണ്ടത് ബ്രൂയിസ് ഹിം, ജഹോവ ടു ബ്രൂയിസ് ഹിം. എന്നാൽ അവിടെ സിസ്റ്റർ വായിച്ച ക്രഷ് ഹിം, ദൈവം അവനെ കഷ്ടം വരുത്തി. ദൈവം കഷ്ടം വരുത്തുവോ? നമ്മുടെ പ്രാർത്ഥനയുടെ നല്ല ശതമാനം കഷ്ടം പോകാൻ വേണ്ടിയല്ലേ. നാം പ്രോസ്പെരിറ്റി തിയോളജിക്ക് എതിരാണ്. അതായത് പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മളെക്കുറിച്ച് പ്രോസ്പെരിറ്റി ന്യൂ ജനറേഷൻ ചർച്ചസ്, ഇവിടെ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് ന്യൂ ജനറേഷൻ ചർച്ചസ്. അവർ പറയുന്നത് കഷ്ടമുണ്ടാകില്ല, കടമുണ്ടാകില്ല, രോഗം വരാൻ പാടില്ല, 80 ശേഷമേ രോഗം വരാവൂ, 80 ശേഷം മരിക്കുക, രോഗം വരാവില്ല, 80 ശേഷം മരിക്കാവൂ. അതിന് മുമ്പ് വരെ ആയുസ് ദൈവം വെച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80 അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. പക്ഷേ ഞാൻ പഠിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഒന്നും പറഞ്ഞിട്ടില്ല 80 നീ ജീവിക്കാവുള്ളൂ എന്ന്. നിങ്ങൾക്കറിയാമോ അതിന്റെ ചരിത്രം എന്നാതാ? അത് ഞാൻ പഠിച്ചു. അത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറഞ്ഞത് ഇനി മനുഷ്യന്റെ ആയുസ് 120. അപ്പൊ ദൈവം 120 പറഞ്ഞിട്ട് പിന്നെ 80 കൂടെ ദൈവം അവസാനിപ്പിക്കുമോ? ഇല്ല. അത് പറഞ്ഞത് മോശയാണ്. അപ്പോൾ മോശയ്ക്ക് 120 80 ജീവിക്കൂടെന്ന് പറഞ്ഞ 120 പറയുന്നത് അതിന്റെ പ്രതാപം പ്രയാസവും കഷ്ടം അത്രേ. അതിന്റെ അർത്ഥം എന്താ? മിസ്രൈമിൽ നിന്ന് വന്ന 40 മേപ്പോട്ടുള്ളവര് 80 ഒരുത്തിന് അക്കരെ പോയില്ല. 80 കൊണ്ടല്ല അവിടെ തീർന്നു. മരുഭൂമിയിൽ 80 ഒരുത്തനും പോയില്ല. അത് കണ്ടോണ്ടാ മോശ പറഞ്ഞത് മനുഷ്യന്റെ ആയുസ് 70 അതിന്റെ പ്രതാപം പ്രയാസവും കഷ്ടവും മരുഭൂമിയിൽ തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചൈനയിൽ 110 ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ. 114 നിങ്ങളും പ്രാർത്ഥിച്ചോ. 80-90 വേണ്ടി 80 നമുക്ക് ടെൻഷനാണ്, തീരുമല്ലോ എന്ന്. 75 മുതലേ നമുക്ക് ടെൻഷൻ തുടങ്ങും. റിട്ടയർമെന്റ് മുതൽ നമ്മൾ പിന്നെ അടുത്ത ശവപ്പെട്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. നോ, ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ആരോഗ്യത്തോടെ ശിഷ്ടായുസ് മുഴുവനും യേശുവിന്റെ പ്രയോജനപ്പെടുവാൻ. ആ ഭാഗം പോട്ടെ. കഷ്ടം ആർക്കും ഇഷ്ടമല്ല. പക്ഷേ പ്രോസ്പെരിറ്റിക്ക് നമ്മൾ എതിരാണെന്ന് നമ്മൾ പറയരുത്. നമ്മളും പ്രോസ്പെരിറ്റിയാ സത്യത്തിൽ. എന്താ കാരണം? പ്രാർത്ഥിക്കുന്നത് എന്താ? കർത്താവേ, ഒരു പുതിയ വീട്, ഇത് പോരാ, അത് പ്രോസ്പെരിറ്റി അല്ലേ? കർത്താവേ, ടൊയോട്ടയാണ്, ലെക്സസ്, അത് പ്രോസ്പെരിറ്റി അല്ലേ? സത്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. കർത്താവേ, എൻ്റെ മോനെ ഉപദേശിയാക്കണമേ. ആര് പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിച്ചു. സ്വോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. ധോണിയും പ്രാർത്ഥിക്കുന്നതാണ്. പിള്ളേരോട് അനുവാദം ചോദിച്ചോട്ടാണ് പ്രാർത്ഥിക്കാൻ. എന്റെ മോനെ ഡോക്ടർമേ, ഇവിടെ ഡോക്ടർ ഉണ്ട്, ദേർ ഇസ് എ ഡോക്ടർ, ഐ ഗോയിങ് ടു ബി എ ഡോക്ടർ, ഐ എം സോറി. നിങ്ങൾ ഉദ്ദേശിച്ചല്ല കേട്ടോ. അവർ ഡോക്ടറാവുന്ന എഞ്ചിനീയർ ആവുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അവർ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ബിസിനസ്മാൻ ആണെങ്കിലും കഠിനാധ്വാനിയായ സുവിശേഷകന്റെ ആത്മാവും കൂടെ അവന്റെ അകത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രോസ്പെരിറ്റിക്ക് അനുകൂലം തന്നെയാണ്. വായിച്ച വേദവാദത്തോടെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകണം. ദൈവം യേശുവിന് കഷ്ടം വരുത്തി. കഷ്ടം ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഈസി ലൈഫ്, എല്ലാവർക്കും സന്തോഷകരമായ രോഗം വേണ്ട, വേദന വേണ്ട, ദുഃഖം വേണ്ട, കഷ്ടത വേണ്ട, ഞെരുക്കം വേണ്ട, പ്രതികൂലം വേണ്ട, പ്രയാസം വേണ്ട. എല്ലാവർക്കും എന്നും സന്തോഷം, സന്തോഷം. 3 ഭക്ഷണവും കിടപ്പാൻ കിടപ്പാടവും യാത്ര ചെയ്യാൻ വാഹനവും സന്തോഷകരമായ കുടുംബജീവിതവും ഒക്കെ ഉണ്ടെങ്കിൽ നാം തൃപ്തിയായി. പക്ഷേ യേശുവിനെ പിതാവായ ദൈവം നാം വായിക്കുന്നത് കഷ്ടം വരുത്തി. എൻ്റെ 2 ഭാഗമായിട്ട് ഞാൻ പറയാം. ഒരു നല്ല കെട്ടിടം പണിയണമെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ കട്ട അല്ലെങ്കിൽ ഇഷ്ടിക ഇറക്കണം. ഇഷ്ടിക ഇറക്കി പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ ആശാരി ഏതെങ്കിലും ജനലിൻ്റെയോ വെന്റിലേഷൻ്റെയോ ഭാഗമൊക്കെ വരുമ്പോൾ അയാൾ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന കട്ട അയാളുടെ കയ്യിൽ ഉളി കൊണ്ട് മുറിച്ച് ചില ഭാഗങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഇവിടെ ഞാൻ നോക്കിയത് ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോൾ 6 രൂപ 7 രൂപയ്ക്കാണ് ഒരു കട്ടയ്ക്ക് വില.
കാശ് മുടക്കി വാങ്ങിച്ച് ഞാൻ രണ്ടു നില കെട്ടിടം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആശാരി ഇത് വന്നിട്ട് ഓരോ കട്ടയെടുത്ത് തല്ലിപ്പൊട്ടിച്ച് വെക്കുമ്പോൾ ഞാൻ പറയും, രൂപ 7 മുടക്കിയതാ താൻ എന്നെ കാണിക്കുന്നേ. ഉള്ള നല്ല കട്ടയെല്ലാം പൊട്ടിച്ച് 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 സെറ്റ് ചെയ്യുന്ന താൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു ലോഡ് മുറിക്കട്ട ഞാൻ ഇറക്കിയനല്ലോ. നമ്മൾ നല്ല കെട്ടിടം പണിക്ക് വേണ്ടി മുറിക്കട്ട ആരെങ്കിലും ഇറക്കാറുണ്ടോ? ഇല്ല. നല്ല പണിക്ക് ഇത് സെറ്റ് ചെയ്ത് വരണമെങ്കിൽ 7 രൂപയായാലും 10 രൂപയായാലും ചിലതിന് മുറിച്ചേ പറ്റൂ. മുറിച്ച് പണിത് കഴിയുമ്പോൾ അവസാനം മനസ്സിലായും ഇത് മുറിച്ചത് നന്നായി, എന്നാലേ ചേരേണ്ടത് ചേരേണ്ടതുപോലെ ചേരുകയുള്ളൂ. ജീവിതത്തിൽ മുറിവ് കിട്ടുന്ന നല്ലതാ ദൈവമക്കളെ. അവൻ അനുവദിക്കും ചിലതിനെ മുറിക്കാൻ. വിലയുള്ളതാണെങ്കിലും ദൈവം മുറിക്കും. മുറിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നന്നായി വരണമെങ്കിൽ അതിൻ്റെ പണിക്കാരനറിയാം, ഇത് ഇവിടെ ഇത്ര ഇഞ്ച് മുറിച്ചെങ്കിലേ ഇതിൻ്റെ പണി നന്നാകുകയുള്ളൂ. ഇത്ര ഇഞ്ച് മുറിച്ചെങ്കിലേ ഇതിൻ്റെ പണി നന്നാകുള്ളൂ. നമ്മുടെ കർത്താവ് മുറിക്കുന്നവനാണ്, അവൻ പണിയുന്നവനാണ്. ഒരു നല്ല കൃഷിക്കാരൻ തൻ്റെ കൂട്ടത്തിലെ ഏറ്റവും നല്ല വിത്തിനെ, നല്ല ധാന്യം വിത്തായി വെക്കും. ഒരു വർഷം വരെ ചിലപ്പോൾ സൂക്ഷിക്കും. നിലമെല്ലാം തയ്യാറായി കഴിയുമ്പോൾ അടുത്ത വർഷം അയാൾ ആ വിത്തിനെ എടുത്ത് അയാളുടെ മണ്ണിലേക്കിടും. അതവിടെ കിടക്കും. ആ വിത്ത് സമയമാകുമ്പോൾ തോട് പൊട്ടും. അത് പൊട്ടണം. അത് പൊട്ടിയാലേ പുതിയത് എഴുന്നേറ്റ് വരുള്ളൂ. ദൈവം അവന് കഷ്ടം വരുത്തി. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ കഷ്ടം വരുത്തി. കഷ്ടം തന്ന ദൈവത്തിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കഷ്ടമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സഭായോഗത്തിന് എത്ര പേര് വന്നിരിക്കുമായിരുന്നു? 100,000 കടം വന്നു. അപ്പൊ കർത്താവിനെ കണ്ടു. ആശുപത്രി വെച്ച് കർത്താവിനെ കണ്ടു. രോഗിയായിരുന്നപ്പോൾ കർത്താവിനെ കണ്ടു. ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നതുകൊണ്ടാ ഒരു കണക്കിന് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് സന്തോഷത്തോടുകൂടെ ഇവിടെ ഇരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകി തന്നത്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം, അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണും. പ്രാണൻ അകൃത്യയാഗമായി തീരുക, എനിക്കത് എത്ര വായിച്ചിട്ട് മനസ്സിലായില്ല. പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുക. ഹൗ ഇസ് ഇറ്റ് ഇംഗ്ലീഷ്? ആ ഓഫറിംഗ് ഫോർ സിൻ, മേക്ക് ഹിസ് സോൾ ആൻ ഓഫറിംഗ് ഫോർ സിൻ. പാപത്തിന് വേണ്ടി അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കണ്ടു. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകാൻ ഞാൻ കുറേ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ദേവദാസ് നേരത്തെ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രസംഗമൊക്കെ കിട്ടുന്നതെന്ന്. വളരെ സത്യമാണ് കേട്ടോ. എന്നാൽ ഈയിടെയൊക്കെ ആണെങ്കിൽ പൗലോസ് പറഞ്ഞത് ഞാൻ കർത്താവിലിരുന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, എന്നാൽ ഇപ്പോഴത്തെ പല ഉപദേശിമാരും ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, ഞാൻ യൂട്യൂബിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, അത് രൂപ പോലെ പോകുന്നത് വല്ലോന്റെയും പ്രസംഗമാ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടതാ സ്തോത്രം. 10 ദിവസം ഉപവാസോ 20 ദിവസം ഉപവാസോ ഒക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് വായിച്ചിട്ട് മനസ്സിലായില്ല, വായിച്ചിട്ട് മനസ്സിലായില്ല. വ്യാഖ്യാന പുസ്തകം വായിച്ചിട്ടും അതിനേക്കാളും പേരെ നേരിട്ട് വായിക്കരുത് എനിക്ക് തോന്നിപ്പോയി. ഒരു വ്യാഖ്യാനം ഒരു സൈഡിൽ കൂടെ പോകും, വേറൊരു വ്യാഖ്യാനം വേറെ സൈഡിൽ കൂടെ പോകും, അവന്റെ തിയോളജി കൊണ്ട് പോകും. ഞാൻ പറഞ്ഞു കർത്താവെ എനിക്ക് മനസ്സിലായില്ല. നിന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് നീ ഏത് സന്തതിയെ കണ്ടു? ആരെ കണ്ടു? യാഗത്തിനകത്ത് വേദനയ്ക്കകത്തൊരു സന്തതിയുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. കുടുംബകാര്യം പറയാൻ വേണ്ടിയല്ല, പക്ഷേ ഈ വിഷയം തെളിയിക്കാനായി എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്നെ കർത്താവ് മനസ്സിലാക്കിച്ചത്, എൻ്റെ ഭാര്യ മൂത്തുകുട്ടിയെ പ്രഗ്നൻ്റ് ആയ സമയം 3 മാസം കഴിഞ്ഞപ്പോൾ ഛർദ്ദിൽ തുടങ്ങി. പ്രാവശ്യം ശർദ്ദിച്ചു, അത് സാരമില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നി അതൊരു ശുശ്രൂഷയായിട്ട് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടരുകയാണ്. ഞാൻ പറഞ്ഞു ഇന്ന് തീരുമായിരിക്കും, നാളെ തീരുമായിരിക്കും, അടുത്ത ദിവസം തീരും. ഇത് തീരുന്നില്ല, ഇതിങ്ങ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടറെ അടുത്തുകൊണ്ട് പറഞ്ഞു, മുരിച്ച റൊട്ടി കൊടുക്ക, അല്ലെങ്കിൽ റസ്ക് കൊടുക്ക്, രാവിലെ കട്ടൻ കാപ്പി കൊടുക്ക്. അപ്പം ഞാൻ റസ്ക് വാങ്ങിക്കാൻ വേണ്ടി ഓടി റസ്ക് കൊണ്ട് കൊടുത്തു, കട്ടൻ കാപ്പി കഴിച്ചു. ആ പിന്നെ അത് തന്നെ പരിപാടി. കുറച്ച് കഴിഞ്ഞ് 4 മാസം 5 മാസമായി വീട്ടിൽ ഞങ്ങൾക്ക് അരി വെക്കണ്ടേ, അരി തിളയ്ക്കുന്ന മണം വന്നപ്പോൾ പറയണ, അരി തിളയ്ക്കാൻ പാടില്ല, ഞാൻ ഛർദ്ദിക്കും. പിന്നെ അരി വറക്കാൻ പറ്റുമോ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല, കറി വെക്കാൻ നിവൃത്തിയില്ല, മണമടിച്ചാൽ ഛർദ്ദിക്കും. ഞാനെന്ത് ചെയ്യാൻ പറ്റും? അവസാനം ആശുപത്രി കൊണ്ടുപോയി, പ്രഷറായി, ട്രിപ്പിട്ടു, തിരിച്ചു വന്നു. അയ്യോ, എനിക്കും ഒന്ന് സങ്കടമായി പോയി, അവളുടെ ഷേപ്പ് പോയി, കോലം പോയി, ആകപ്പാടെ ഒരു വികൃത രൂപം. അയ്യോ, ഞാൻ ചോദിച്ചത് എന്റെ ദൈവന്തപുരാരെ, ഇത് എന്തോ ഒരു കഷ്ടപ്പാടായത്. എന്നും ആശുപത്രി കൊണ്ടുപോകാനും ഇറങ്ങുവാനും മാത്രമേ നേരമുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇന്നൊരു കാര്യം ചെയ്യും, ഒരു ദിവസം വല്ലാതെ ഛർദ്ദിച്ച് ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്ന് വെള്ളമൊക്കെ കുടിപ്പിച്ച്, കരിക്കും വെള്ളവും കുടിപ്പിച്ച്, ഗ്ലൂക്കോസും കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് വളരെ ക്ഷീണിച്ച് എനിക്കും വയ്യായേന്നും പറഞ്ഞ് കട്ടിലെ തളർന്നു നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ചെയ്യുന്നപ്പോൾ തന്നെ ഒരു പാട്ട് പാടിയേക്കാം ഇവർക്കൊരു ആശ്വാസത്തിന് വേണ്ടി. ഞാനങ്ങനെ കട്ടിലേ പോയി, എണ്ണമ്പിളെ ചാരി ഇരുത്തി, ഞാൻ വളരെ സ്നേഹിച്ച്, സാരമില്ല ഒക്കെ മാറും കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പാട്ട് പാടാം. അപ്പോൾ മലയാളം പാട്ട്, ഹിന്ദി പാട്ട് തന്നെ ആയിക്കോട്ടെ, ഞാൻ വിചാരിച്ചു. ഹേ ഹമാരേ ബാപ് തൂജോ വാസ്മാൻ മേ ഹേ തേരാ നാം പാക് മനജാ തേരീ വസക്തായേ. മനസ്സിലായില്ല അല്ലേ? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്നുള്ളത് ഹിന്ദിയിലൊരു പാട്ടാണ്. ഞാനതുകൊണ്ട് ഇവളെ തോളെ കയ്യിട്ട് ഞാൻ പാടി, ഹേ ഹമാരേ ബാപ് തൂജോ വാസ്മാൻ മേ ഹേ തേരാ നാം പാക് മനജാ, അത്രേ പാടിയുള്ളൂ. പാടല്ലേ, ഇപ്പൊ ഛർദ്ദിക്കും. ഉടനെ തമ്പുരാനെ പാട്ട് പാടാനും സമ്മതിക്കില്ലേ? അരി വെക്കാൻ പറ്റില്ല, കറി വെക്കാൻ പറ്റില്ല, ഇപ്പൊ പാട്ട് പാടാനും നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു, അല്ലതേ, നീ 10 വർഷം പ്രാർത്ഥിച്ചത് അട്ടടെ എന്നെ കിട്ടിയത്. അന്ന് നിന്റെ പ്രാർത്ഥനാ വിഷയം എന്റെ ഭർത്താവ് ഒരു പാട്ടുകാരനായിരിക്കണം. ആ ഗാനഗന്ധർവനാണ് ഇപ്പോൾ പാടുന്നത്. ഇപ്പോൾ നിനക്ക് എന്റെ പാട്ടും വേണ്ട. ഞാൻ പാട്ട് അവസാനിപ്പിച്ചു. ദൂരെ പോയിന്ന് പാടാന്ന് വെച്ചാൽ അന്നേരം സമ്മതിക്കില്ല, ശബ്ദം കേൾക്കാൻ പാടില്ല. കുറച്ചേരി ഇനിയിപ്പോൾ എന്തോ ചെയ്യും, ഈ ശർദ്ദിൽ നിന്ന് മാറാനായിട്ടൊരു ആശ്വസിപ്പിക്കണമല്ലോ. ഞാൻ വേഷം മാറി ഇച്ചിരി സുന്ദരനായിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. ഒരു ടീഷർട്ടൊക്കെ ഇട്ട്, വരയൻ ടീഷർട്ടൊക്കെ ഇട്ട്, ഇച്ചിരി ഗെയിമേല് സുന്ദരനായിട്ട് പറഞ്ഞു, ഈ കളർ കണ്ടാൽ ഞാൻ ഇപ്പോൾ ഛർദ്ദിക്കും. അവസാനം എൻ്റെ അമ്മായി പറഞ്ഞു, മോൻ ഒരാഴ്ചത്തേക്ക് മോൻ്റെ വീട്ടിൽ പോകും, നിന്നെ ഇവക്ക് നിന്റെ ശബ്ദവും കേൾക്കണ്ട, നിന്നെ കാണുകയും വേണ്ട, നമ്മുടെ ഭാഷയിൽ ഡിവോഴ്സ് ആകുമെന്നുള്ള സംശയം പോലെ എനിക്ക് തോന്നി. എൻ്റെ ദൈവമേ, എന്തു ചെയ്തു? എൻ്റെ പൊന്നച്ചു, അവസാനം 9-ാമത്തെ മാസം എറണാകുളത്തുള്ള ലിസി ആശുപത്രിയിൽ എൻ്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ ഭാര്യ പ്രസവിച്ചു ഒരു പെങ്കൊച്ച്. ഞാൻ പോയി, ഡോക്ടർ പറഞ്ഞു 1 കിലോ 100 ഗ്രാം. ഞാൻ പറഞ്ഞു, പൊന്നച്ചോ, ഈ 9 മാസം കഷ്ടപ്പെട്ട് ഒരു 5-6 കിലോ ഉള്ളൊരു കൊച്ച് ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചിട്ടും 1.5 കിലോ കഷ്ടി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ കൊച്ചിനെ കണ്ടപ്പോൾ ലതയുടെ ഭാവം മാറി. അതിൻ്റെ നിറം വിഷയമല്ല, തൂക്കം വിഷയമല്ല, ഷെയ്പ്പ് വിഷയമല്ല, മുടിയുണ്ടോ വിഷയമല്ല, മുടിയില്ല ഒന്നും വിഷയമല്ല. ഇവള് രോഗിയാണ്, ഈ പെണ്ണാണോ ഛർദ്ദിച്ചത്, ഇവളാണോ എന്നെ കണ്ടത്, എന്നോട് എന്തോ ഒരു സ്നേഹം. കൊച്ചിനെ കണ്ടപ്പോ കഷ്ടം മറന്നു. ഛർദ്ദിച്ച കാര്യം പ്രശ്നമല്ല, ഞാൻ ഷട്ടിട്ടത് വിഷയമല്ല, ഞാൻ പാട്ടുപാടിയത് വിഷയമല്ല, അരി വെച്ചത് പ്രശ്നമല്ല, കറി വെച്ചത് പ്രശ്നമല്ല. ഇപ്പോ ഞാൻ പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. എന്താന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പ്രസംഗിച്ചതാണ്, അല്ല, ഇത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ധൈര്യത്തോടെ പറയാൻ കാരണം. കർത്താവ് അങ്ങനെ പറയോ? പറയും. മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം, യോഹന്നാൻ 16:21 സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്.
കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്നു എന്നുകൊണ്ട് സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ വേദന മുഴുവനും അവൾ സഹിച്ചത്, ഈ കഷ്ടത മുഴുവനും അവൾ സഹിച്ചത്, അവളുടെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീരാൻ അവളുടെ ശരീരം വിട്ടുകൊടുത്തത് ഈ ഒന്നര കിലോ ഉള്ള കൊച്ചിനെ കാണാൻ വേണ്ടിയാണ്. യേശുവേ, നിന്റെ പ്രാണൻ അകൃത്യാഗമായി തീരാൻ ഈ കഷ്ടത മുഴുവനും നീ അനുഭവിച്ച എന്തിനു വേണ്ടിയാ? ഒരു സന്തതിയെ ഞാൻ കാണുന്നുണ്ട്, ഒരു സന്തതിയെ ഞാൻ കാണുന്നുണ്ട്. യേശുവേ, പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറിയുടെ കുലമരം വരെ നീ അനുഭവിച്ച വേദനകളും കഷ്ടതകളും എണ്ണിയാൽ തീരുകയില്ല. എന്തിനാ കർത്താവേ? സിയാറ്റിൽ ഒരു സഭ ഞാൻ കാണുന്നുണ്ട്. സഭയെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രാണനെ അകൃത്യാഗമായി നിന്റെ മുമ്പിൽ വയ്ക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന കഷ്ടത നമ്മെ ഒരു നല്ല സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയാ, നമ്മളെ തകർക്കാൻ വേണ്ടി അല്ല, നമ്മളെ മുടിക്കാനും വേണ്ടിയല്ല, നമ്മെ നന്നായി പണിയാൻ, നന്നായി പണിയാൻ. 107 സങ്കീർത്തനം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 107 The Book of Psalms, chapter 107, 4 onwards. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. അയ്യോ, നിങ്ങൾ നോക്കിക്കേ, മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത നടന്നത് ദൈവത്തിന് ഈ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം? ജനസഞ്ചാരമില്ലാത്ത, ജനമുള്ളിടത്തല്ല, ജനസഞ്ചാരമില്ലാത്ത സ്ഥലത്ത് ഉഴന്നു നടന്നു, അലഞ്ഞു നടന്നു. എവിടാ പോകണ്ടേ? പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചിലപ്പോ നമ്മുടെ കഷ്ടത അങ്ങോട്ട് തുടങ്ങിയാൽ എത്തും പിടിയും കിട്ടുക, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നതെന്ന്. പലരും ഞങ്ങളോട്, എന്നോട്, ഞങ്ങൾ സുവിശേഷ വേലക്കാരോട് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ എന്നാ ഇതിനൊരു അറുതി? എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടേ? എന്റെ വിഷയത്തിന് എനിക്കൊരു ഒരു ഒരു പരിഹാരം വേണ്ടേ? ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം അറിയണേ, നിങ്ങളുടെ ആയുസ് ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. നിങ്ങളുടെ ആയുസിൽ, നിങ്ങളുടെ കാലശേഷം അത് നടന്നെന്നും വരാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഭക്തനായ ഒരു മനുഷ്യന്റെ രണ്ട് ആമക്കള്, ഈ ഭക്തനായ ഈ മനുഷ്യന് വല്ലാത്ത രോഗമുണ്ടായി, സ്കിൻ ഡിസീസ് രോഗമുണ്ടായി. അവസാനം അദ്ദേഹത്തിന് ഹാർട്ട് കംപ്ലൈന്റ് ആയി, അദ്ദേഹത്തിന്റെ ഒരു സൈഡ് തടർന്നു പോയി. അപ്പൊ ഈ മക്കൾ രണ്ടുപേരും പറയാണ്, ഓ, നമ്മുടെ അപ്പ ഇത്രയും വലിയ ഭക്തനായിരുന്നു, എന്താ കാര്യം? ദൈവത്തിനും വേണ്ട, കിടക്കുന്നു, ചൊറിഞ്ഞ് പറഞ്ഞത് കണ്ട് കിടക്കുന്നു. എന്നിട്ടും പുള്ളി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ അപ്പന്റെ കഷ്ടത ഒരു 10 വർഷം കണ്ട മക്കൾ അവസാനം ഒരു കാര്യം തീരുമാനിച്ചു, ഈ അപ്പന്റെ ദൈവത്തെ നമുക്ക് വേണ്ട. ഈ അപ്പന്റെ അവസാന നിമിഷം ഈ രണ്ട് മക്കളെയും വിളിച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു. അദ്ദേഹം ലോകത്തോടെ യാത്ര പറഞ്ഞു. അപ്പന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ആയുസിലെങ്കിലും എൻ്റെ മക്കൾ ദൈവത്തെ സേവിക്കുന്ന കാണാൻ ഒരു ഭാഗ്യം തരണമേ. കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു തൻ്റെ മക്കൾ ദൈവത്തെ ആരാധിക്കുന്ന കാണാനുള്ള താല്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ അത് നടന്നില്ല. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആമ്പിള്ള രണ്ടുപേരും കൂടെ പറയുകയാണ്, എൻ്റെ ദൈവമേ, നമ്മുടെ അപ്പം ഭക്തനായിട്ട് 10 വർഷം നരകിച്ചാ ചത്തത്, ഈ കണക്കിന് നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അതായിരുന്നു അവരുടെ മാനസാന്തരത്തിന് കാരണം. ഭക്തരായ അപ്പം 10 വർഷം ഇങ്ങനെ കിടന്നെങ്കിൽ ഭക്തിയില്ലാത്ത നമ്മൾ എന്നാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇതിനേക്കാളും നല്ലത് നമ്മുടെ അപ്പന്റെ ദൈവത്തെ സേവിക്കുക. എന്റെയും നിങ്ങളുടെ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അവർ ഉഴന്നു നടന്നു, ദൈവം അത് അനുവദിച്ചു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. വായിച്ചിട്ട് താഴോട്ട്. അയ്യോ ഇപ്പോ അവരുടെ സ്ഥിതി എങ്ങനെയാ? വിശന്നും ദാഹിച്ചു വരുന്നു, അവരുടെ പ്രാണനുള്ളിൽ തളർന്നു. ഇനി ഏഴാം വാക്യം. ആ ഇനിയാണ് ഉത്തരം. പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ. ആ അതായിരുന്നു സംഭവം. സദൃശവാക്യത്തിലൂടെ ഒരു മനുഷ്യന് തന്റെ വഴികളൊക്കെയും ചൊവ്വുള്ളതായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. യേശു പറഞ്ഞു, ഞാൻ തന്റെ വഴി സത്യം ജീവനുമാകുന്നു. യേശുവിന്റെ വഴി ജീവനുള്ളത്. സ്വന്തം വഴി മരണവഴി തിരഞ്ഞെടുക്കുമ്പോൾ ഓർത്തോണം ആരുടെ വഴിയാ ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന്. തന്റെ വഴികളൊക്കെയും ചൊവ്വുള്ളതായി തോന്നും. ഏത് മനുഷ്യനും നമ്മൾ നോക്കുന്നത്, ജനസഞ്ചാരമില്ലാത്ത ഒരു പുത്തൻ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് മുമ്പേ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നാ. ഈ വഴി ആരെങ്കിലും പോയിട്ടുണ്ടോ? കാൽപ്പാടില്ല, പുല്ല് ചവിട്ടി ബതിച്ചിട്ടില്ല. ഷോ എങ്ങനെ അക്കരെ പോവും? പാഷ എമോഷമോലിന്റെ വഴിയല്ല എന്റെ വഴി, പാഷ റോയുടെ വഴിയല്ല ഇവിടെ ഇരിക്കുന്ന റോയുടെ വഴി, റോയുടെ വഴിയല്ല സാബുന്റെ വഴി. എന്റെ വഴി വേറെ, എനിക്കുള്ള വഴി ദൈവം വെച്ചിട്ടുണ്ട്. മുൻപേ പോയ വഴി കൂടെ നീ പോകണ്ട, നിനക്ക് ഞാൻ വേറൊരു വഴി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. എന്റെ ശോധനയല്ല നിങ്ങളുടെ ശോധന, എന്റെ കഷ്ടതയല്ല നിങ്ങളുടെ കഷ്ടത, എന്റെ രോഗമല്ല നിങ്ങളുടെ രോഗം. ദൈവം അതിനെല്ലാം മറുമരുന്ന് കണ്ടു വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയാ. പാർപ്പാത്തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം അവരെ വിശന്നാലും ദാഹിച്ചാലും ഉഴന്നു നടന്നാലും ദൈവത്തിന് ഒറ്റ ആഗ്രഹമുള്ളു, പാർപ്പാത്തക്ക പട്ടണത്തിൽ എന്റെ ജനത്തെ എത്തിക്കണം. എനിക്ക് വളരെ രസമായത് ചിന്തിച്ചപ്പോൾ തോന്നിയത്, മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം മരുഭൂമിൽ കൂടെ യാത്ര ചെയ്ത് ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ അവിടെ എവിടാ വഴി? ഇതിനു മുമ്പ് ആരെങ്കിലും ആ വഴി പോയിട്ടുണ്ടോ? നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന വള്ളമുണ്ടോ, ബോട്ടുണ്ടോ, കപ്പലുണ്ടോ? ഒന്നുമില്ല. നീന്താൻ പറ്റിയോ? അതും ഇല്ല. നീന്താന്ന് വെച്ച് ചെല്ലുമ്പോഴാണ് തിമിങ്ങനെ മായം വിളിച്ചിരിക്കുന്നത്. പിന്നെ നീന്തോ ആരെങ്കിലും? സ്രാവ് അവിടെ നിൽക്കുന്നു, വലിയ ഷാർക്ക്. നീന്താൻ പറ്റിയല്ല. ആരെങ്കിലും വഴി പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല. ജനം പറഞ്ഞു, മോശ എങ്ങനെ പോകും? മോശ വഴി നീട്ടി. നമുക്കറിയാം ചെങ്കൽ രണ്ടായി, വഴി ഉണ്ടായോ? ഇതിനു മുമ്പ് ആരെങ്കിലും ആ വഴിയെ പോയിട്ടുണ്ടോ? ചരിത്രത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇന്ന് വരെ ആരും ആ വഴി പോയിട്ടില്ല. എന്റെ ജനമേ, നിങ്ങൾ പാർപ്പാൻ തക്കപ്പെട്ട ചെല്ലാണ്ടതിന് ദുർഘടങ്ങളെ ഞാൻ മറികടക്കും, വഴിയില്ലാത്തടത്ത് ഞാൻ വഴിയുണ്ടാക്കും. പക്ഷെ ഈ വഴി കൂടെ ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ അക്കരെ എത്തിക്കും. സ്തോത്രം. അവിടെ വെള്ളത്തെ രണ്ടാക്കി, അതിൽ കൂടെ നാം പാടുന്ന ചെങ്കൽ പാതയൊരുക്കി. ഈ ജനം ആദ്യമായി നടക്കുകയാണ്, മോശ ആദ്യമായിട്ട്, അഹരോൻ ആദ്യമായിട്ട്, മിര്യാം ആദ്യമായിട്ട്, സൈന്യങ്ങൾ മുഴുവനും ആദ്യമായി നടക്കുകയാണ്. അത്ഭുതം. അക്കരെ ചെന്നെത്തി. അക്കരെ ചെന്നെത്തിയപ്പോൾ ഫറവോനും സൈന്യം പുറകിൽ. ദേ അവർക്ക് വഴി, അതേ വഴി തന്നെ നമുക്കും. നടുക്കത്തി ഇപ്പോ വഴി അടഞ്ഞു. അതവന്റെ ഒടുക്കത്തെ വഴി, തന്റെ ജനത്തിന്റെ ആദ്യത്തെ വഴി. നീ വന്ന വഴി കൂടെ നിന്റെ ശത്രു വരികയല്ല, അവൻ അവിടെ തീരും. നിന്റെ വഴി ജീവന്റെ വഴിയാണെങ്കിൽ നിന്റെ ശത്രു അതേ വഴി തന്നെ, അവസാനത്തെ വഴിയാണ്. സ്തോത്രം. ക്രൂശ് എനിക്ക് നിങ്ങൾക്ക് രക്ഷയാണെങ്കിൽ അതിനനുസരിക്കാത്തവർക്ക് ക്രൂശ് നിത്യ ശിക്ഷയാണ്. സ്തോത്രം. യേശുവേ, നിന്റെ പ്രാണൻ അകൃത്യാഗമായി, നിന്റെ പ്രാണൻ അകൃത്യാഗമായി. നീ സന്തതിയെ കണ്ടു, എവിടെയാണ് പ്രസവിച്ചിട്ടെന്നറിയാമോ? കാൽവർ ക്രൂശിന്റെ ചുവട്ടിലാണ് എന്നെയും നിങ്ങളെ അവൻ നൊന്ന് പ്രസവിച്ചത്. ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നത് ലിറ്ററലി ആയിട്ട് നിങ്ങൾ എടുക്കരുത്, എൻ്റെ ആത്മീയകർത്ത് നിങ്ങൾ എടുക്കുക. ദൈവമക്കളെ, കയ്യടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഞായറാഴ്ചത്തെ ഒരു ബന്ധുക്കൂസുകാരനായിട്ട് നാം ഇരിക്കാതെ നിങ്ങളെ പ്രസവിച്ചിട്ട സ്ഥലം നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ എവിടെ പ്രസവിച്ചിട്ടതെന്ന്, നിങ്ങളുടെ പ്രാണന് അകൃത്യാഗമായി തീർന്നിട്ടുണ്ട് സന്തതിയെ കാണാൻ. ഞാനും നിങ്ങളും ഇന്നും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നതിന് കാരണം നിങ്ങൾക്കറിയാമോ? ഒരു 50 വർഷം മുമ്പ്, ഒരു 100 വർഷം മുമ്പ് പുറകിലോട്ടിറങ്ങി തിരുവല്ലായും കോഴഞ്ചേരിയും കുമ്പനാടും കൊട്ടാരക്കരയും അടൂരും കോട്ടയവും പരിസരവും പഴയ അപ്പന്റെയോ വല്യപ്പന്റെ വീടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓലയിട്ട വീടും ചാണകം വഴിയ തറയും, ഘട്ടം കാപ്പി കുടിക്കാൻ വകയില്ലായിരുന്ന സമയവും. അന്ന് കയർ സെറ്റ് ഇല്ലായിരുന്നു. ഒരു തഴപ്പായ കീറിയ പായ നല്ല നേരം നോക്കി കഞ്ഞി കുടിച്ച സമയം. അന്ന് ബൈബിൾ കോളേജ് ഇല്ലായിരുന്ന സമയം. എൻ്റെ വല്യപ്പൻ, എൻ്റെ വല്യമ്മ, നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ആ പായയിലിരുന്നുകൊണ്ട് അവരുടെ ശരീരം അകൃത്യാഗമായി. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ കർത്താവേ. എൻ്റെ ശേഷം ഈ പുസ്തകം എടുക്കാൻ ഒരാളെ തലകിത്തരണമേ കർത്താവേ. ഞാൻ സേവിക്കുന്ന ദൈവത്തെ എൻ്റെ മകൻ സേവിക്കണമേ. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ എൻ്റെ മകൾ ആരാധിക്കണമേ എന്ന് എൻ്റെ അപ്പനോ എൻ്റെ വല്യപ്പനോ കാലങ്ങൾക്ക് മുമ്പ് ചാണകം വഴിയ തറയിലിരുന്ന് അവരുടെ പ്രാണൻ അകൃത്യാഗമായി തീർന്ന സന്തതിയാണ് ഞാനും നിങ്ങളും. ഞാനും നിങ്ങളും ആ കണ്ണുനീരിന്റെ സന്തതിയാണ്. മറന്നുകളയരുത്, ബ്യൂക്ക് കാറ് കിട്ടുമ്പോൾ, രണ്ടു നില വീട് കിട്ടുമ്പോൾ, മാന്യമായ ശമ്പളം കിട്ടുമ്പോൾ മറക്കരുത്, നിന്നെ പ്രസവിച്ചിട്ട വീട് മറക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാസ്റ്റർ സാമുവൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു, ഞാൻ പറയട്ടെ, ഈ തലമുറയെ നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ അകൃത്യയാഗമായി തീരണം. നിങ്ങളുടെ പുറംതോട് പൊട്ടണം. കർഷകൻ വിരിച്ചെറിയുന്നത് പോലെ എറിയ, കണ്ണുനീര് കൊണ്ട് നിങ്ങൾ എറിയ. നിങ്ങളുടെ പ്രാണൻ വെന്തില്ലെങ്കിൽ, നൊന്തില്ലെങ്കിൽ ഈ തലമുറയെ നിങ്ങൾക്ക് ലഭിക്കില്ല. അന്യഭാഷ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ദൈവസ്ഥലിൽ ആരും കാണാതെ പൊട്ടിക്കറിയേ, പൊട്ടിക്കറിയേ. സൈമൺ സാറും കെ ഇബ്ര സാറും അതുപോലെ വിദ്വാൻ കുട്ടി അച്ഛനും, ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട ഭക്തൻ കുട്ടി ഉപദേശിയൊക്കെ ഒന്നും കണ്ടുകൊണ്ടല്ല അവർ പ്രസംഗിച്ചത്. ഞാൻ പ്രസംഗിച്ചാൽ 10 രൂപ എനിക്ക് തരും, അവർക്കതില്ലായിരുന്നു. അവർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഏറ് മാത്രമായിരുന്നു മിച്ചം, പട്ടിണിയായിരുന്നു മിച്ചം. ആ ശരീരം അകൃത്യയാഗമായി, യാഗമായി തീർന്ന പദവിനെ ഉപയോഗിക്കുന്നത് കർത്താവിന് മാത്രമുള്ളതാണ്. പക്ഷേ ആ ശരീരം തകർക്കാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ സന്തതിയാണ് കേരളത്തിലെ പെന്തിക്കോസ്ത്. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥൻ അടയ്ക്കാം. ഇപ്പോലെ കാലം ദൈവസ്ഥൽ നമ്മുടെ തലകളെ നമുക്ക് വളർക്കാം. ഇന്നുവരെ ഒരു ഭാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ദൈവത്തോട് പറ, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ തകരട്ടെ കർത്താവേ. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ കരയെ, നിന്റെ ഭർത്താവിന് വേണ്ടി നീ കര. ഒരു അകൃത്യാഗമായി നീ എന്നെ തകർക്ക കർത്താവേ. വേദനയുണ്ടെങ്കിൽ മാത്രമേ സന്തതിയോട് സ്നേഹമുണ്ടാകുകയുള്ളൂ. പെറ്റമ്മയുടെ വേദനയും പോറ്റമ്മയുടെ വേദനയും രണ്ടും രണ്ടാണ്. പ്രസവിക്കുന്ന അമ്മയ്ക്ക് മാത്രമേ അതിന് വേദന അറിയുള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങൾ രണ്ട് ആൺകുട്ടികളാണ്, ഞാൻ മൂത്തതാണ്. എന്റെ അമ്മ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു, എന്റെ പിതാവ് മരിച്ചു. എന്റെ അനുജൻ വീട്ടിൽ താമസിക്കുന്നു. എന്റെ അനുജൻ അമ്മയോട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ അമ്മ ചൂടാവും. അവസാനം എന്റെ അമ്മ വഴക്കുറങ്ങി ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ അവൻ പോകുള്ളൂ. അതുവരെ അവൻ അമ്മയോട് ചൊറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ചെല്ലും, ആഴ്ചയിലൊരിക്കൽ ഞാൻ എന്റെ അമ്മ എടുത്ത് ചെല്ലും. ചിലപ്പോൾ എന്റെ അനിയനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അമ്മ ചിലപ്പോൾ പ്രായമല്ലേ, എന്തെങ്കിലുമൊക്കെ അറിവില്ലാതെ പറഞ്ഞു, ഞാൻ അമ്മയെ അത് വേണ്ടാതെ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ അമ്മയുടെ ഭാവം മാറും. എന്റെ അനിയനോട് പറയുന്ന പോലെയല്ല എന്റെ എന്നോട് പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അമ്മയുടെ കണ്ണു നിറയും, കണ്ണു നീന്ന് കുടുകുടാന്ന് വീഴും. ഇപ്പോഴേക്ക് 50 വയസ്സായി. അപ്പോൾ അമ്മ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇന്നേക്ക് 50 വർഷത്തിന് മുമ്പ് നിന്നെ 8 മാസം ഞാൻ ചുവന്നുകൊണ്ടിരുന്നപ്പോൾ കിണറിന്റെ തളത്തിൽ ഒരു കുടം വെള്ളം കൊണ്ട് പോയപ്പോൾ ഞാൻ തെന്നിയടിച്ചു വീണു. അന്നെനിക്ക് വലിയ വയറായിരുന്നു, ഇപ്പോഴും എനിക്കും വലിയ വയറാണ്. എനിക്ക് വലിയ വയറായിരുന്നു, പക്ഷേ ഞാൻ വീണു. നിന്റെ തലഭാഗമാണ് ഇടിച്ചത് എനിക്കറിയില്ല. ഞാൻ വാവിട്ട് നിലവിളിച്ചു, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ, എൻ്റെ അമ്മയുടെ 19-ാമത്തെ വയസ്സിലുള്ളതാണ് ഞാൻ. എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ, എൻ്റെ അമ്മ പൊത്തിയെടുത്തു, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ വേദനയോടുകൂടെ നിന്നെ പ്രസവിച്ചതാടാ. ഇപ്പോഴും അമ്മയോട് വഴക്കുണ്ടാക്കുമ്പോൾ അമ്മ 50 ദിവസം പുറകിലോട്ട് പോയിട്ട് എൻ്റെ 8 മാസമുള്ള വീണ കാതം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് 10 കുറച്ച് നാളായി. എന്നാണെന്നറിയാമോ, അമ്മയ്ക്ക് വേദന വരുമ്പോൾ അമ്മ എന്നെ ചുമന്ന വേദനയാണ് ഓർക്കുന്നത്. നിങ്ങൾ കർത്താവിനെ ഹിതമില്ലാത്തത് പറയുമ്പോൾ കർത്താവ് വേദനിക്കുന്നത് അന്ന് ഞാൻ ക്രൂശിൻ്റെ ചൂട്ടിൽ ഇവനെ പ്രസവിച്ചിട്ടതാ. യേശുവിനെ വേദനിപ്പിക്കല്ലേ വാക്കുകൊണ്ട് പോലും. കണ്ണുകളെ അടച്ചാട്ട്, ഒരു നിമിഷം, എൻ്റെ സമയം കഴിഞ്ഞു. കണ്ണുകളെ അടയ്ക്കുക.